സർപ്പഭൂഷണനാണ്. പാമ്പ് എലുമ്പ് എല്ല് അത് നിന്റെ കയ്യിലുണ്ട്. അമ്പിളി അമ്പിളിക്കലയും നിന്റെ തലയിലുണ്ട്. വിത്താധിപനായതുകൊണ്ട് വിത്തെല്ലാം നിന്റെ കയ്യിലുണ്ട്. അതിന്റെ സൂചിത മാത്രമായ സ്ഥിരം എള്ള്. എല്ലാത്തിന്റെയും ബീജം നീയാ. നിന്നിൽ നിന്നാണെല്ലാം ഉണ്ടാകുന്നത്. അതിന്റെ സൂചനയായി തിലം. എല്ലാത്തിനും അലങ്കാരവും നീയാണ്. അതുകൊണ്ട് തിലകം. എള്ളിന്റെ വലിപ്പത്തിൽ ചന്ദ്രക്കല എന്നർത്ഥം എടുത്താൽ എത്തില്ല. ചില ആചാര്യന്മാർ അങ്ങനെയും വ്യാഖ്യാനിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ പുസ്തകങ്ങളിൽ. പക്ഷെ എല്ലാം വേറെ വേറെ എടുക്കുന്നതാണ് വ്യാപ്തി. അതിന് സാധ്യതയുള്ള വേറെ ഭാഗങ്ങളും ഉണ്ട്. അങ്ങനെ ശോഭിക്കുന്ന ചെഞ്ചിടക്കിടയ്ക്ക് നിന്റെ ചെമ്പിച്ച ജടയുടെ മധ്യത്തിൽ കാച്ചിലങ്ക കണ്ടിട്ട് ചഞ്ചലപ്പെട്ട് മുഖം മലർന്ന പൂങ്കുലയ്ക്ക്, മുഖം വിടർന്ന പൂവിന്റെ കുലയ്ക്ക് കുമ്പിടുന്ന പടി. ആ കാൽച്ചിലങ്ക മലർന്ന പൂ പോലെയാണെന്ന് രൂപകം. അങ്ങനെ അർത്ഥം എടുക്കാം. പക്ഷെ ആർക്കൊന്നും ഇവിടെ പോരാതെ വരും എങ്കിലും അങ്ങനെ അർത്ഥം എടുക്കാം. നിന്റെ തലയില് കാണുന്ന കാൽച്ചിലങ്ക ആ ജടയ്ക്കകത്ത് പൂവിടർന്നതുപോലെ കാണുന്ന ആ പൂങ്കുലയെ കുമ്പിടുമാറ് വിനയാചിതനായ എനിക്ക് നീ കനിവാർന്ന് അവിടുത്തെ രൂപം ഒന്ന് വെളിപ്പെടുത്തി തരയണമേ. ഇതെല്ലാം ചേർന്ന് ആ രൂപത്തെ ശരിക്ക് വെളിപ്പെടുത്തി തരയണമേ എന്ന് ഒരർത്ഥം പറയും. രണ്ട്, ഇതെല്ലാം തലയിലേറിയ ഈശ്വരൻ, ഇതെല്ലാം ഉണ്ടായിട്ടും അദ്ദേഹത്തിന്റെ ജടാചൂടത്തിൽ ഗംഗ എന്ന ദേവി കാൽച്ചിലങ്കകളിലക്കി കളിക്കുന്നത് കണ്ട് സവത്വീമാശ്ചര്യമുണ്ടായ പാർവതി വിണങ്ങി മാറുമ്പോൾ വിടർന്ന മുഖകമുല കമലത്തെ സുരതം കൊണ്ട് ആസ്വദിക്കുന്ന ഹേ ഭഗവൻ, ആ സുരതത്തെ വിനയാർജിതനായി നമസ്കരിക്കുമാർ നിൽക്കുന്ന എനിക്ക് അങ്ങയുടെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തി തരയണമേ ഹേ സുരതനാഥ എന്ന് വേറെ. അത് ബ്രഹ്മചാരികളും സ്വാമിമാരും പഠിക്കണ്ട. കാരണം അവിടെ ഒരു കൽപ്പനയുണ്ട്. ആ കൽപ്പന കുറച്ച് തന്ത്രയോഗയിൽ കൂടിയതാണ്. അങ്ങനെയും പഠിക്കും. പക്ഷേ അവിടെയും ഗംഗ സ്ഥിരമായി തലയിലിരിക്കുന്ന പാർവതി അതിന് പിണങ്ങാനാണ് എപ്പോഴും പിണങ്ങിക്കൊണ്ടിരിക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് കുറെ കൂടെ രസകരമായി മറ്റൊരു സൂചിത കഥ ശൈവാഗമങ്ങളിൽ നിന്നെടുക്കാം. പണ്ട് ഭഗവാൻ ഒരു ദിവസം പാർവതി പുത്രന്റെ ജന്മദിനം ആഘോഷിക്കുന്നതിന് പിതൃഗൃഹത്തിലേക്ക് പോയി. ആ സമയത്ത് ഭഗവാനിൽ ഭക്തയായി മധുര എത്തുകയുണ്ടായി. കേട്ടിട്ടുണ്ടാവും ഈ മധുരയെ. ഇങ്ങനൊരു പുരാണ കഥയാണ്. മധുര വന്ന് വളരെ കാര്യമായി ഭഗവാനെ പരിചരിച്ചു. മധുരയിൽ പ്രസീതനായ ഭഗവാൻ മധുരയോട് ചേർന്നു. രണ്ടു തരത്തിലാണ് ഈ കഥ പറയുക. പാർവതി തിരിച്ചെത്തുമ്പോൾ മധുരയുടെ കുചങ്ങളിൽ ഭഗവാന്റെ ഭസ്മം കണ്ട് കോപാകുലയായി എന്നാണ് ഒരു കഥ. ഭഗവാൻ പാർവതിയെ കണ്ട് ഭയന്ന് മധുരയെ ജടയിൽ ഒളിപ്പിച്ചപ്പോൾ, പാർവതി ജടയിലേക്ക് നോക്കിയപ്പോൾ മധുര തന്റെ കാലിളക്കി കാണിച്ചു എന്നാണ് മറ്റൊരു കഥ. ഇങ്ങനെയൊക്കെ പുരാണങ്ങളിൽ ഒരുപാട് കഥകളുണ്ട്. അതൊക്കെ അതിന്റെ വൈകാരികത ആസ്വദിക്കാൻ അറിയുമെങ്കിലേ കേൾക്കാവൂ. അവിടെ ഒന്നും നിങ്ങളുടെ യുക്തി കൊണ്ടുപോകരുത്, പിന്നെ അത് ആസ്വാദ്യല്ല. അതുകൊണ്ട് മധുര ഇങ്ങനെ കാലിളക്കി കാണിക്കുമ്പോൾ പാർവതി കോപിച്ചു വച്ചായി, മധുരയെ ശപിച്ചു, നീ മണ്ഡൂകമായി പോകട്ടെ, അങ്ങനെയാണ് ശപിച്ചത്. അതാണ് സാക്ഷാൽ മണ്ഡോദരി. ഇങ്ങനെ കേട്ടിട്ടില്ല. അതിൽ അന്ന് ശിവനുമായി ചേർന്ന ബീജമാണ് രാവണൻ വിവാഹം കഴിച്ചു കഴിഞ്ഞ് ആദ്യ പുത്രനായ മേഘനാഥനായി ഉണ്ടാകുന്നത്. അത് ശിവന്റെ പുത്രനാണ്, രാവണന്റെ അല്ല. പുരാണ ഇങ്ങനെ പുരാണ കഥ സൂചിപ്പിക്കുന്നുണ്ട്, ഒരു പുരാവൃത്തം ഇതിലുണ്ട്. അതുമൊക്കെ ഗൃഹസ്ഥന്മാർ പഠിച്ചാണ്, മറ്റതാണ് ആദ്യം പറഞ്ഞതാണ്, എല്ലാവർക്കും പഠിക്കാം. ഇങ്ങനെ പറഞ്ഞ ഇല്ല എന്ന് തോന്നരുത്, കാരണം ഇങ്ങനെയുള്ളത് ഒക്കെ ആചാര്യന്മാരുടെ ഭാവനയിൽ ആ സമയത്ത് വരുമ്പോൾ അവരാ കളങ്കെല്ലാം മാറ്റിയിട്ട് ദർശിക്കുന്നത് നേരിട്ട് ആ സത്യത്തെയാണ് ദർശിക്കുന്നത്. അപ്പൊ അവിടെ ഇതെല്ലാം സൂചിതമായി പോവുകയും ചെയ്യും. അങ്ങനെ വരുന്ന ആ ചിലങ്ക കണ്ടു മണ്ഡൂകമാകാൻ ശ്രമിച്ചു എന്നാണ് ചില പുസ്തകത്തിൽ കുജത്തിലെ ഭസ്മമെന്നുണ്ട്. അപ്പോൾ തന്നെ ചുംബിക്കുവാനെത്തിയ പാർവതിയെ സ്മരിച്ച്, ശിവപാർവതി സംഗമത്തെ സ്മരിച്ച് വിനയാന്വിതനായി നമസ്കരിക്കുന്ന എനിക്ക് ശിവശക്തി ഐക്യത്തെ സ്മരിച്ചെത്തുന്ന എനിക്ക് അവിടുന്ന് അവിടുത്തെ ശരിയായ രൂപം ശക്തിയും ശൈവവുമായിരിക്കുന്ന ഇതിൽ ഏതാണ് അങ്ങയുടെ ശരിയായ രൂപം അതെനിക്ക് വെളിപ്പെടുത്തി തരണമേ. ശിവശക്തിയുക്തമാണ് എല്ലാം. അതുകൊണ്ട് അങ്ങനെ എഴുതാൽ കൂടുതൽ മാധുര്യമാണ്. അവിടെ ആ ചഞ്ചലപ്പെടുക എന്നൊരു പദം എടുത്താൽ ഗംഗ ചിലങ്കയാട്ടി കാണിക്കുമ്പോൾ ശിവശീർഷത്തിലിരിക്കുന്ന ഗംഗയെ കണ്ട് അറച്ചു പിന്മാറുന്ന ഒരു പാർവതിയുടെ ചിത്രം ആ ചഞ്ചലപ്പെടും ചിലങ്ക കണ്ട് ചഞ്ചലപ്പെടും മുഖം മലർന്ന പൂങ്കുല താർമകൾ. ലക്ഷ്മിയും പാർവതിയൊക്കെ താർമകളാണ്. അതുകൊണ്ട് ആ പ്രയോഗം വളരെ ചരുവാണ്, നല്ലൊരു ബിംബമാണ്. മൂന്ന് തലത്തിലും കൊണ്ടുപോകാവുന്ന അതി സുതാര്യതയുള്ള ബിംബമാണ്. അതിനായിക്കൊണ്ട് ഞാൻ നമസ്കരിക്കുന്നു നീ കനിവാർന്ന അങ്ങയുടെ രൂപം, ശരിക്കുള്ള രൂപം, ശിവശക്തി സാമരസ്യമുള്ള അങ്ങയുടെ ശരിയായ രൂപം എനിക്ക് കാട്ടിത്തരയണമേ എന്ന് സാരം. ഇതിൽ പാർവതി എന്നൊന്നും പറഞ്ഞിട്ടില്ല. മധുര പാർവതി ഗംഗയുടെ കിലങ്ക എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതൊക്കെ കൽപ്പന മാത്രമാണ്. ഈ കൽപ്പനയൊക്കെ ഉല്ലംഘിക്കാവുന്നത് ജടാചൂടം കെട്ടി അതിൽ കെട്ടിവെച്ചിരിക്കുന്ന പാദസ്വര സമാനമായ രുദ്രാക്ഷാദികൾ കണ്ട് അത് പാദമാണോ എന്ന് ഭ്രവിച്ച് ഭഗവാന്റെ ജഡ ഭഗവാന്റെ ശീർഷത്തിൽ തന്നെ ഏതോ ഒരു തരുണി കയറിയിരുന്നിരിക്കുന്നു എന്ന് സങ്കല്പിച്ച് പിന്മാറുന്ന പാർവതി എന്നും സങ്കല്പിക്കാം. അപ്പോൾ നമുക്ക് എല്ലാം സങ്കല്പിക്കാം. പലപ്പോഴും അങ്ങനെയാണല്ലോ നിങ്ങളുടെയൊക്കെ മത്സരവും. ശരിയല്ല ഇല്ലേ? നിങ്ങളൊക്കെ മത്സരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. കാരണം ആരുടെയോ കാലാണോ തലയിലിരിക്കുന്നത് എന്നൊരു സംശയം. അവളുടെ കാലിനകത്താണ് നിങ്ങൾ പലപ്പോഴും, അവളാണ് നിന്റെ തലയ്ക്ക് മുകളിൽ കാല് വെച്ച് നിങ്ങളെ ഭരിക്കുന്നത് ഞാൻ പറഞ്ഞാൽ എവിടെയാ കേൾക്കുക എന്നൊക്കെ ചോദിച്ച് വഴക്കുണ്ടാക്കുന്നവരായിരിക്കുമല്ലോ. ഇല്ല, അത് അവസാനം സൂക്ഷ്മമായി നോക്കിയപ്പോ കാലൊന്നും തലയിലില്ല. ആ ജട കെട്ടി വെച്ചിരിക്കുന്ന രീതിയും അവയിൽ അലങ്കരിച്ചിരിക്കുന്ന അലങ്കാരവും കണ്ടാൽ ഒരു സ്ത്രൈണപാദമാണോ എന്ന് തോന്നും. എന്നെടുത്താൽ കുറെ കൂടെ മനോഹരം. അതാണ് ഉത്തമം. ഈ പുരാണ കൽപ്പനകളെയൊക്കെ ഉല്ലംഘിച്ച് ഉത്തമം. അതുകൊണ്ട് അതിലേതും നിങ്ങൾക്ക് ആകാം. അപ്പോ ആ ഭഗവാൻ ദേവിയുടെ മുഖം ഒത്തി മനോഹരമായ വിരലുകൾ വിടർന്ന അങ്ങനെ എടുക്കുക. അങ്ങനെ അങ്ങനെയുള്ള സമയത്ത് പാർവതിയുടെ മുഖത്ത് ഭഗവാന്റെ വിരലുകൾ വിടർന്നു നിൽക്കുന്ന ആ മുഖം വിരലുകൾക്കിടയിലേക്ക് ഉയർത്തുമ്പോൾ പൂങ്കുല പോലെ ശോഭിക്കുന്ന ആ കാന്താസമാഹിതമായ വാത്സല്യം, അങ്ങ് അവിടെ കാണിക്കുന്ന വാത്സല്യം എന്നോടുണ്ടാകണമേ, ആ കാന്താസമ്മളിതമായ ചർച്ച ഈ അങ്ങയെ കനിഞ്ഞ് കൂക്കുന്ന എന്നിൽ ചൊരിയണമേ എന്നൊക്കെ സാധിക്കും.
കനിഞ്ഞുമണ്ണുമപ്പുമപ്പുറം കലർന്ന കാറ്റൊടങ്ങണഞ്ഞ് കനിഞ്ഞുമണ്ണും അപ്പുമപ്പുറം,
ഒരപ്പൂല്ലേ രണ്ടപ്പൂല്ലേ നിങ്ങൾ ഒന്ന് ചോദിച്ചത്,
കനിഞ്ഞുമണ്ണുമപ്പുമപ്പുറം കലർന്ന കാറ്റൊടങ്ങണഞ്ഞ് ിൽ അന്നും ഇന്നും ഒന്നിരുന്നു മിന്നിടും മണം കലർന്ന മേനിയേത് അതിന്നു നീ മലർന്നിടും മണിക്കുമാനമില്ല മല്ലിടുന്നൊരല്ലുമില്ലിതിൽ കനിഞ്ഞ് മണ്ണും അപ്പും അനുഗ്രഹിച്ചുകൊണ്ട് പൃഥ്വിയും ജലവും അപ്പുറം കലർന്ന കാറ്റൊടങ്ങണഞ്ഞ് വിണ്ണിൽ അപ്പുറത്ത് കാറ്റു അതണഞ്ഞ് ആകാറ്റു.
അപ്പൊ എല്ലായി ഒന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല. ഏതാ അഗ്നി നേരത്തെ പറഞ്ഞ ആ കുണ്ടത്തിന്റെ തുടർച്ചയായിട്ട് വളരെ ഭംഗിയായിട്ട് പറയാ, അനുഗ്രഹിച്ചുകൊണ്ട്. അപ്പൊ അനുഗ്രഹിക്കുന്നതാ അഗ്നിയ, അനുഗ്രഹിക്കുന്ന ആ ജ്യോതിഷ, ആ ജ്യോതിഷ ഏത് ജ്യോതിഷ, നതത്ര സൂര്യോഭാതി ന ചന്ദ്രതാരക നേമാവിദ്യുതോഭാതി കുതോയം അഗ്നി തമേവ ഭംഗമനുഭാതി സർവം സത്യഭാസ സർവം ഇതം വിഭാതി. ആ ജ്യോതി
നദ്ഭാസയതേ സൂര്യ ന ശശാങ്കോ ന പാവക യദ്ഗത്വാ ന നിവർത്തന്തേ തഥാമ പരമം മമ.
ആ ജ്യോതി
കുളിതിങ്കൾ നശിക്കിലും ദിവാകര തേജസ്സു മറഞ്ഞു പോകിലും ജ്വലനൻ വിലയിക്കിലും ചരാചരമി പാരുവിളക്കുമേ ഭവാൻ.
അതാണ് മഹത്. അതിലാ ഇതെല്ലാം വർത്തിക്കുന്നത്. ഇത് ബൃഹദാരണ്യകത്തില് യാജ്ഞവൽക്കയനും ജനകനും തമ്മിൽ ഒരു സംഭാഷണം.
ഏതാണ് മനുഷ്യന്റെ വെളിച്ചം?
സൂര്യനാണ്. സൂര്യൻ അസ്തമിച്ചാൽ ചന്ദ്രനാണ്.
സൂര്യനും ചന്ദ്രനും അസ്തമിച്ചാൽ അഗ്നിയാണ്. സൂര്യനും ചന്ദ്രനും അസ്തമിക്കുകയും അഗ്നി കെട്ടടങ്ങുകയും ചെയ്താൽ
വാക്കാണ്. സൂര്യനും ചന്ദ്രനും അസ്തമിക്കുകയും അഗ്നി കെട്ടടങ്ങുകയും വാക്കു പിൻവാങ്ങുകയും ചെയ്താൽ
ഇത്തവണ ഒരു നിമിഷം നിർത്തി നോക്കിയിട്ടാ മറുപടി പറഞ്ഞേ.
ആത്മാവാണ് ജനക, മനുഷ്യന്റെ വെളിച്ചം. നല്ല കർക്കിടക മാസത്തിലെ കറുത്തവാവിന്റെ അന്ന് രാത്രി യാതൊരു വെളിച്ചവും അകത്തില്ലാത്തപ്പോൾ കിടന്നുറങ്ങുന്ന നിങ്ങൾ നിങ്ങളുടെ അമ്മയെ നല്ല പ്രകാശത്തിൽ കാണുക. സൂര്യൻ അസ്തമിച്ചു, ചന്ദ്രൻ അസ്തമിച്ചു, അഗ്നി കെട്ടടങ്ങി, വാക്കു പിൻവാങ്ങി, ഇന്ദ്രിയങ്ങളെല്ലാം ഉപസംഹൃതങ്ങളായി. കാണണമെങ്കിൽ പ്രമാണ ചൈതന്യവും പ്രമേയ ചൈതന്യവും പ്രമാതൃ ചൈതന്യവും വേണം. ഇവിടെ പ്രമാതാവും പ്രമാണവും പ്രമേയവും ഏകത്ര ആത്മപ്രകാശത്തിൽ വിലയം പ്രാപിച്ചു നിൽക്കുമ്പോൾ അമ്മയെ നല്ല വെളിച്ചത്തിൽ, സൂര്യൻ ഉദിച്ചു നിൽക്കുന്നതും പകല് അമ്മ വിറകെടുത്തുകൊണ്ടുവരുന്നതും കഞ്ഞിവെച്ച് തരുന്നതും ഒക്കെ നല്ല പ്രകാശത്തിൽ കാണുമ്പോൾ സൂര്യനെ പ്രകാശിപ്പിക്കുന്നതും ആ ആത്മാവാണ്. രാത്രിയിൽ നല്ല നിലാവത്ത് അമ്മയുടെ കൈപിടിച്ച് നടക്കുന്നതായി കാണുമ്പോൾ ആ ചന്ദ്രനെ പ്രകാശിപ്പിക്കുന്നതും ആത്മാവാണ്. ഇരുട്ടത്ത് അമ്മ ഒരു വിളക്കിന്റെ വെളിച്ചത്തിലിരുന്ന് കഞ്ഞി വിളമ്പിത്തരുന്നതായി കാണുമ്പോൾ ആ വിളക്കിനെ പ്രകാശിപ്പിക്കുന്നതും ആത്മപ്രകാശം. ആ വിളക്കണഞ്ഞു പോയപ്പോൾ ഒരു വാക്കിന്റെ സ്വരസീമയിൽ പദാർത്ഥങ്ങളെ എടുത്തുകൊണ്ട് തരുമ്പോൾ വാക്കിനെ പ്രകാശിപ്പിക്കുന്നതും ആത്മാവാണ്. പറഞ്ഞത് മനസ്സിലായോ? ആവോ. നിങ്ങൾ സ്വപ്നം കാണുന്നതാണ് ഞാൻ പറഞ്ഞത്. ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണണമെങ്കിൽ പ്രമാണ ചൈതന്യവും പ്രമേയ ചൈതന്യവും പ്രമാതൃ ചൈതന്യവും വേണമെന്ന ശാസ്ത്ര സത്യത്തിൽ നിന്നുകൊണ്ട് നോക്കിയാൽ സ്വപ്നം എങ്ങനെ കാണും? അത്രൈഷ ദേവഹ സ്വപ്നേ മഹീമാനമനുഭവതി. ഇന്ദ്രിയങ്ങൾ ഉപസംഹൃതങ്ങളായി തീർന്ന് മനസ്സു തന്നെ പലതായിത്തീരുക എന്ന വിഭൂതിയെ കൈക്കൊണ്ട് ദൃഷ്ടം ദൃഷ്ടം അനുപശ്യതി, കണ്ടത് കാണുന്നു. ശ്രുതം ശ്രുതമേവ അനുശ്രുണോതി, കേട്ടത് കേൾക്കുന്നു. അനുഭൂതം അനുഭവതി, അനുഭവിക്കുന്നു. ദൃഷ്ടം ച അദൃഷ്ടം ച, കണ്ടതും കാണാത്തതും. ശ്രുതം ച അശ്രുതം ച, കേട്ടതും കേൾക്കാത്തതും. അനുഭൂതം ച അനനുഭൂതം ച, അനുഭവിച്ചതും അനുഭവിക്കാത്തതും. സത്തും അസത്തും കാണുന്നു, കേൾക്കുന്നു, അനുഭവിക്കുന്നു. ഇതാണ് സ്വപ്നം. നല്ല വെളിച്ചത്തിലാണോ കാണാറ്? ശരിയല്ല. സ്വപ്നത്തിലെ പ്രകാശത്തിന് സൂക്ഷ്മതയും വെളിച്ചവും കൂടുതലുണ്ടോ? അല്ല, തെളിഞ്ഞ പ്രകാശമാണോ? അത് ഏത് പ്രകാശം? മനസ്സ് പ്രകാശ വസ്തുവല്ല, മനസ്സ് ജഡമാണ്. അത് ആത്മപ്രകാശത്തിലാണ് ജനക, ആത്മപ്രകാശത്തിലാണ്. അവിടെ വരുമ്പോഴാണ് നഗത്വാസ്വയതേ സൂര്യ. ആത്മാവ് പ്രകാശിച്ചാൽ പിന്നെ സൂര്യൻ പ്രകാശിക്കുന്നില്ല അവിടെ. ന ശശാങ്ക, ചന്ദ്രൻ പ്രകാശിക്കുന്നില്ല, പിന്നെ അമ്മാനുമില്ല. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പോ നീ അനുഗ്രഹിച്ച് പൃഥ്വി ജലം അപ്പുറം കലർന്ന കാറ്റുടങ്ങണഞ്ഞു വിണ്ണിൽ, അപ്പുറത്ത് കാറ്റുമണഞ്ഞ ആകാശവും കാറ്റ് വിലയം പ്രാപിച്ച ആകാശവും അന്നും ഇന്നും എല്ലാ കാലത്തും ഒന്നിരുന്ന് മിന്നിടും, ഒരു മാറ്റവുമില്ലാതെ ശോഭിക്കുന്ന മണം കലർന്ന ആനന്ദ സ്വരൂപമായ മേനി ഏത്, വസ്തു ഏതാണോ അതിന് നീ, അതാണ് നിത്യവർത്തമാനമായ നീ, അതാണ് ഇന്ന് നീ. ഇന്ന് ഇന്ന് എന്നാൽ വർത്തമാനം, അത് ഇന്ന് നീ. ഇന്ന് നീ എന്ന് ഞാൻ പറയുന്നത് നിത്യ വർത്തമാനമായ പ്രകാശമാണ്, ആ ജ്യോതി, ആ ചിച്ചക്കതി. അതിലൊരു വസ്തു തോന്നിയാൽ ഇന്നലെയായി, തോന്നിയതെല്ലാം ഇന്നലെയാണ്, തോന്നാനിരിക്കുന്നതെല്ലാം നാളെയായി. ആകാശം, പൃഥ്വി, ജലം, ഭൂതതന്മാത്രയായ അഗ്നി, ഇതെല്ലാം അതിനെ പരിമിതമാക്കും. ആ പ്രകാശസ്വരൂപമായ, ആനന്ദസ്വരൂപമായ, നിത്യവർത്തമാനമായ നീ, ആ ജ്യോതിർലിംഗം. കാറ്റണഞ്ഞ് ആകാശത്ത് മിന്നുന്ന ആ മേനി, ആ ജ്യോതിർലിംഗം മലർന്നിടും മണിക്ക് തടവില്ലാതെ പ്രഭ പരത്തുന്ന രത്നത്തിനു പോലും അതിനൊപ്പമാകാൻ പറ്റില്ല. ആ രത്നപ്രഭയെപ്പോലും വെല്ലുന്ന ഇതിൽ, അങ്ങയുടെ ഈ സ്വരൂപത്തിൽ, അങ്ങയുടെ രൂപത്തിൽ, ആ മണിയിൽ, ആ ജ്യോതിർഗോളത്തിൽ സാധാരണ രത്നമണിയുടെ ശോഭയെ വെല്ലുന്ന ആ ജ്യോതിർലിംഗത്തിൽ മല്ലിടുന്ന ലോകത്തെ സദാ ക്ലേശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മല്ലിടുന്ന അല്ലുമില്ല, അജ്ഞാനമാകുന്ന പോരാട്ടം, അശേഷമില്ല, മല്ലിടുന്ന ഒരല്ലുമില്ല, ഒരു പോരാട്ടവും അശേഷമില്ല നിന്റെ ഈ ആത്മപ്രകാശ ലോകത്ത്. ഭൂമിയിലും വെള്ളത്തിലും അതിലുപരി കാറ്റിലും കാറ്റണയുന്ന ആകാശത്തും എല്ലായ്പ്പോഴും മാറ്റമില്ലാതെ നിറഞ്ഞു ചൊഭിക്കുന്ന ആനന്ദസ്വരൂപമായ വസ്തു ഏതാണോ, അനുഗ്രഹവർഷം പൊഴിച്ചു നിൽക്കുന്ന ആ ജ്യോതിസ്വരൂപമാണ് അവിടുന്ന്, അത് നീ തന്നെയാണ്. പ്രഭാപൂരം പൊഴിച്ചു നിൽക്കുന്ന രത്നത്തിനു പോലും നിന്നോട് സാദൃശ്യമില്ല, നിനക്ക് സമാനമല്ല, അതിന്റെയൊക്കെ പ്രകാശം പരിമിതമാണ്. അങ്ങയുടെ സ്വരൂപത്തിൽ ലോകത്തെ സദാ ക്ലേശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അജ്ഞാനമാകുന്ന അല്ലും ഇല്ല, തെല്ലുമില്ല, അല്പം പോലുമില്ല. ബോധസ്വരൂപത്തിൽ അജ്ഞാനം, ഹൃദ്യ, തേജോ, വായുവാകാശങ്ങൾ, ദൃശ്യങ്ങൾ, ഇവയൊന്നുമില്ല. ചിതാകാശമല്ലാതെ വേറൊന്നുമില്ല. ഒന്ന് ശുദ്ധബോധമായാൽ അതിനകത്ത് ഈ ജഡദൃശ്യങ്ങളൊന്നുമില്ല. ഇപ്പൊ ഭഗവാന്റെ പ്രകാശം പരന്നു കഴിഞ്ഞാൽ ജ്യോതിർലിംഗം ദൃശ്യമായാൽ ലിംഗങ്ങളിൽ ജ്യോതിർലിംഗം വിശേഷമാണെന്ന് പറയും. അവിടെ ലിംഗം ജ്യോതിസ്സാണ്, ലിംഗം ജഡവസ്തുക്കളല്ല, ബാക്കിയുള്ളതിലൊക്കെ ജഡവസ്തുക്കളാണ്. അപ്പൊ ജഡവസ്തു തെല്ലുമില്ലാത്ത ചിജ്ജട ചിന്തനത്തിന് സഹായിക്കുക, ചിത്തേത്, ജഡമേത്, ജ്ഞാനമേത്, അജ്ഞാനമേത്. ഇപ്പൊ ജ്ഞാനപ്രകാശത്തിൽ എത്തിയാൽ, ബോധസ്വരൂപനെ ദർശിച്ചാൽ പിന്നെ അവിടെ ജഡങ്ങളായ ഒന്നുമില്ല. ജഡങ്ങളില്ല എന്ന് പറഞ്ഞാൽ പൃഥ്വിയും അപ്പും തേജസ്സും വായുവും ആകാശവുമാകുന്ന ഭൂതങ്ങളില്ല, സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുമില്ല. ഭൂമി മുഴുവൻ പ്രളയജലം കൊണ്ട് മൂടിയാൽ കിണറും കുളവുമില്ല. അങ്ങനല്ലേ പഠിച്ചു അല്ലേ? അവിടെ എത്തിയാൽ
മുഴുവൻ പ്രളയജലം കൊണ്ടുകൂടിയാൽ,
നാനാഭാഗത്തു നിന്നും വരുന്ന
ജലം കൊണ്ട് മൂടിക്കഴിഞ്ഞാൽ പിന്നെ വേറിട്ട് കുളമോ കിണറോ കാണില്ല. അതുപോലെ ബോധത്തിൽ വിലയം പ്രാപിച്ചു കഴിഞ്ഞാൽ, അഖണ്ഡ ബോധമുണ്ടായാൽ, ഖണ്ഡിതങ്ങളായ ഭാവങ്ങളില്ല, ഖണ്ഡിതങ്ങളായ വസ്തുക്കളില്ല, ഞാൻ, നീ, അവൾ, അവൻ, അത് ഒന്നുമില്ല. അതെല്ലാം അജ്ഞാനത്തിലുള്ളൂ. ബോധം ഏകമായാൽ എല്ലാം ഒന്നാണ്, അറിയുന്നത് ഒരു ഭേദവുമില്ല. ആ അനുഭവമാണ് ഇവിടെ പറയുന്നത്. ഇത് അനുഭൂതി തലത്തിലേക്കാണ് ഗുരുദേവൻ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അവിടെ മല്ലിടുന്ന അല്ലുമില്ല, മല്ലിട്ടുകൊണ്ടിരിക്കുന്ന, സദാ ക്ലേശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അജ്ഞാനമാകുന്ന പോരാട്ടം അശേഷം പോലുമില്ല, മല്ലിടുന്നൊരല്ലും ഇല്ല. ഇത് മല്ലില്ല. അവിടെയും നേരത്തെ പറഞ്ഞ ഇല്ലാരണം എന്നുള്ള നേരത്തെ സന്ദേശവും ചേർത്ത് വയ്ക്കാവുന്നതാണ്. യാതൊരു യുദ്ധവും പിന്നില്ല, പരമശാന്തിയായി. അപ്പൊ യുദ്ധമൊക്കെ ഉണ്ടാകുന്നത് ഞാൻ വേറെ, നീ വേറെ, അവൾ വേറെ, അവൻ വേറെ എന്ന് വേറിട്ട് വ്യക്തിത്വം നൽകി നാമരൂപാത്മകമായി ഈ പ്രപഞ്ചത്തെ കാണുമ്പോഴേയുള്ളൂ. അതിന് വെളിയിലിരുന്നാൽ രസമാണ്. അതിനാദ്യം ചെയ്യേണ്ടത് വെളിയിലിരുന്ന് വിവർത്തമിങ്ങുകാണും, വെളിമുതലായ വിഭൂതി അഞ്ചുമോർത്താൽ, പരവെളി തന്നിൽ ഉയർന്ന പാനുമാൻ തൻ തിരുവുരുവാണ് തിരഞ്ഞു തേറിടേണം. അന്വേഷിച്ച് കണ്ടെത്തണം എന്ന് ആവർത്തിക്കും ഗുരുദേവൻ ആത്മോപദേശ ശതകത്തിൽ പറയുന്നതാണ്. വെളിയിലിരുന്ന് വിവർത്തമിങ്ങുകാണും, വെളിമുതലായ വിഭൂതി അഞ്ചുമോർത്താൽ, വെളി ആകാശം, അവിടെയും ഈ പ്രാചീനപദ ഉപയോഗിച്ചിരിക്കുന്നത്, വെളി എന്ന് പറഞ്ഞാൽ ആകാശം, പഴയ പദമാണ്. വെളിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പുറത്തിരിക്കുക, ആകാശത്ത്, ആകാശവായി കാണുന്നതല്ല. നമ്മൾ ആകാശം എന്ന് പറഞ്ഞാൽ മുകളിലേക്കാണ് നോക്കുന്നത് അല്ലേ. ആ നീലമേലാപ്പ് തോന്നൽ മാത്രമാണ് ആകാശം എന്ന് പറഞ്ഞാൽ സ്പേസ്. വെളിയിലിരുന്നു വിവർത്തമിങ്ങുകാണും, വെളിമുതലായ വിഭൂതി അഞ്ചുമോർത്താൽ, ആകാശം തുടങ്ങിയ അഞ്ച് വിഭൂതികളെ ഓർത്താൽ, പരവെളി തന്നിൽ ഉയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണ് ദഹരാകാശത്തിലെ സൂര്യനാണ്, ബോധസൂര്യനാണ്. ദഹരാകാശം, ചിതാകാശം. ഭഗവാൻ ഭംഗിയായിട്ടാണ് നാരായണൻ പറയുന്നത്, വളരെ ഭംഗിയായി. അതിന് അത് കണ്ടെത്താൻ തിരഞ്ഞു തേറിടേണം, അന്വേഷിക്കണം, ജിജ്ഞാസുവാകണം എന്ന് സാരം. നല്ല ജിജ്ഞാസ ഉണ്ടാവണം, അപ്പൊ അത് കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെയല്ല നമ്മുടെ സ്വരൂപമെന്ന് ഗുരുദേവൻ വേറൊരിടത്ത് പറയുന്നുണ്ട്. ഒളിമുതലം പഴം അഞ്ചുമുണ്ട്, നാറുന്നളികയിലേ നയന മാറിയാളും. അതില്ലാതിരിക്കണമെങ്കിൽ അതിന്റെ അടുത്ത ഭാഗത്തിൽ കിളികളെ അഞ്ചുമരിഞ്ഞു കീഴ്മറിക്കും തിരുവുരുവേന്തി അകം വിളങ്ങിടയാണ്.